You're with SBS Radio.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹ്രസ്വചിത്ര മത്സരങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയയിലെ മൈ റോഡ്റിയൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ. ഇതിൽ പീപ്പിൾസ് ചോയ്സ് അവാർഡ് നേടിയിരിക്കുകയാണ് സ്പിരിറ്റ് ഓഫ് കേരള എന്ന മലയാളം ഷോർട്ട് ഫിലിം. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇതിന്റെ സംവിധായകൻ അരുൺ ജോസഫ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം അരുൺ ജോസഫ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. മൈ റോഡ്റിയൽ എന്ന ഓസ്ട്രേലിയൻ ഷോർട്ട് ഫിലിം മത്സരത്തിൽ അരുണിന്റെ ഷോർട്ട് ഫിലിം വിജയം കൈവരിച്ചിരിക്കുന്നു, അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. ഓസ്ട്രേലിയൻ മത്സരമാണെങ്കിലും ഇവിടെയുള്ളവർക്ക് ഒരുപക്ഷെ ഇതേക്കുറിച്ച് അത്രയ്ക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ മൈ റോഡ്റിയൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനെ കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറയാമോ?
ഈ മൈ റോഡ്റിയൽ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ലാർജസ്റ്റ് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ആണ്. അതായത് ഒരു 3 മിനിറ്റ് ദൈർഘ്യം എന്നുള്ള രീതിയിൽ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആർക്കും പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന് അവരുടെ തന്നെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ലോകത്തിലെ വേൾഡ് ലാർജസ്റ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. അപ്പം അതിൽ എനിക്കത് 1680 എൻട്രീസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. നമ്മള് ഫൈനൽ റൗണ്ടിൽ നമ്മൾ മത്സരിച്ചത് അമേരിക്കയും ബെൽജിയവും ബ്രസീലും ഒക്കെ ആയിട്ടാണ്.
ഓക്കേ, ഈ പീപ്പിൾസ് ചോയ്സ് കാറ്റഗറിയിൽ അല്ലേ?
പീപ്പിൾസ് ചോയ്സ് കാറ്റഗറിയിൽ 2014 ഈ ഫെസ്റ്റിവൽ നടന്നത്. ഇന്നേ വരെ ഒരു ഏഷ്യക്കാരന് ഇത് വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സന്തോഷം എന്ന് പറയട്ടെ, നമുക്കത് സാധിച്ചു. അപ്പൊ അതിന്റെ ഒരു ആഹ്ലാദത്തിലൊക്കെ ഇരിക്കുവാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനെ പറ്റിയിട്ട് 2 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അത് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചെയ്തപ്പോ അത് അതിനു വേണ്ടി തന്നെ കരുതി കൂട്ടി ഇറങ്ങി തിരിച്ചു. എന്തോ എല്ലാവരും ടീം വർക്കും ദൈവാനുഗ്രഹവും പ്രയത്നവും എല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്കത് കിട്ടി.
ഓക്കേ, തീർച്ചയായിട്ടും. എന്തായാലും ഈ സ്പിരിറ്റ് ഓഫ് കേരള എന്ന ഷോർട്ട് ഫിലിം തികച്ചും കേരളത്തിന്റെ നമ്മുടെ സ്വന്തം വള്ളംകളി ആസ്പദമാക്കിയുള്ള ഒരു ഹ്രസ്വചിത്രമാണ്. എന്തുകൊണ്ടാണ് അരുൺ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത്? കാരണം സാധാരണ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും ഒരു ജീവിതകഥയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ഒരു തലത്തിലേക്കായിരിക്കാം ആ ഷോർട്ട് ഫിലിം. ഇത് വളരെ 3 മിനിറ്റിൽ ആ വള്ളംകളിയുടെ ഇമോഷൻസ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ആ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
സ്പിരിറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ആക്ച്വലി കേരളത്തിലെ ആൾക്കാരുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് കൂടെയാണ്. ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാരെല്ലാം പ്രവാസികളായിട്ടുള്ള മലയാളികളാണല്ലോ. നിങ്ങൾക്ക് ആദ്യം കേരളം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓടിയെത്തുന്ന പറഞ്ഞാല് ഒരു വള്ളവും അല്ലെങ്കിൽ വെള്ളവും വള്ളംകളി എന്ന് ഇവിടെ ഹൗസ് ബോട്ടും ഒക്കെയാണ്. അപ്പൊ കേരളത്തിനെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് വള്ളംകളി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടീം സ്പോർട്ടാണ്. ആ ടീം സ്പോർട്ടിന് ഇന്നേ വരെ വേണ്ട രീതിയിൽ ഒരു ട്രിബ്യൂട്ട് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോകളും അല്ലെങ്കിൽ എല്ലാവരെല്ലാം വള്ളംകളിയെക്കാളും കൂടുതലുപരി അത് ഫോക്കസ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളാണ്. ഒരു വള്ളംകളി നേരിട്ട് കണ്ട ഫീൽ ഇന്നേ വരെ ആർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാനാണ് വള്ളംകളി വെച്ച് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് അതിന്റെ സ്ക്രിപ്റ്റിന്റെ പണിപ്പുരയിലും കൂടെ ആയിരുന്നു. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് ചെയ്യാനും കൂടെ നോക്കിയതാണ്. അപ്പൊ ഈ ഫെസ്റ്റിവലിലേക്ക് കൂടെ ഭാഗമാക്കാൻ പറ്റി. സാധാരണ ആളുകൾ വള്ളംകളിയെ ഫോട്ടോ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വള്ളംകളിയുടെ റോ സൗണ്ട്സ് ഉണ്ട്. ഇപ്പൊ തുഴയുമ്പോൾ അല്ലെങ്കിൽ അവർ അതിൽ പറയുന്ന ചില വായ്ത്താരികൾ, ആടിക്കുത്ര ആടി വാട, ഫിനിഷേ ഫിനിഷേ, അല്ലെങ്കിൽ അയ്യട പോയട, ഇത്തരം റോ ആയിട്ടുള്ള സൗണ്ട്സ് എടുത്തിട്ട് അത് നമ്മൾ ചെന്നൈയിൽ പോയി സൗണ്ട് മിക്സ് ചെയ്ത് ആ കാണുന്ന ആൾക്കാർക്ക് വള്ളംകളി നേരിട്ട് കണ്ടൊരു ഫീൽ കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഈ സ്പിരിറ്റ് ഓഫ് എല്ലാം ഉണ്ടായിരിക്കുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു അത് ഫുള്ളായിട്ടും ആ ഒരു കാര്യത്തിൽ അരുണിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഇമോഷൻസ് എല്ലാം അവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആംബിയൻസ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇത് ശരിക്കും അവിടെ ഒരു വള്ളംകളി നിങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുമായിരുന്നോ അതോ യഥാർത്ഥ വള്ളംകളി ഷൂട്ട് ചെയ്യുമായിരുന്നോ?
വള്ളംകളി എന്ന് പറയുന്നത് നമ്മൾ ഷൂട്ടിന് വേണ്ടി അവരൊരിക്കലും നിന്നിരുത്തില്ല. അവരുടെ ഇവന്റിനൊപ്പം നമ്മൾ അവരുടെ ആ വേഗതയ്ക്കൊപ്പം പിടിക്കുക എന്നുള്ളത് മാത്രമേ നടക്കൂ. നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്ന ഒരു വള്ളംകളിയല്ല, 5 വള്ളംകളികളുണ്ട്. ചമ്പക്കുളം വള്ളംകളിയുണ്ട്, ചമ്പക്കുളം മൂലം വള്ളംകളി, നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നെഹ്റു ട്രോഫി, പുന്നമടയിലെ വള്ളംകളി, പിന്നെ മുത്തേരിമട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടയത്ത്. കോട്ടയത്ത് മുത്തേരിമടയിലെ വള്ളംകളി നമ്മൾ 2 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയാണ് ഇത്രയുള്ള ഷൂട്ടിങ് എളുപ്പം. അങ്ങനെ പിന്നെ ഇത് കൂടാതെ സെന്റ് പൈസ് എന്ന് പറഞ്ഞൊരു വള്ളത്തിലാണ് നമ്മൾ ഇതിന്റെ ട്രയൽസ് ഉള്ളിലെ ഷൂട്ട് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഇവരുടെ പ്രാക്ടീസ് ഇതെല്ലാം കൂടെ കുറെ അധികം 2 മാസത്തോളം കാലയളവിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ഈ 3 മിനിറ്റുള്ള വിഷ്വൽസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എല്ലാം കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് അത് ഒരു വള്ളംകളിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു കഥയൊക്കെ പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കളരിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു കാണുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ചെയ്തു വന്നാൽ ഈ സ്ഥലത്ത് ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള റോ സൗണ്ട്സ് ഉണ്ട്. നമ്മൾ വിഷ്വലിനേക്കാളും നമ്മളൊരു 3 മടങ്ങ് എഫേർട്ട് കഷ്ടപ്പാടെന്ന് പറയുന്നത് കഷ്ടപ്പാടെടുത്തത് ആ ശബ്ദത്തിനാണ്. കാരണം ഒരു 10-150 പേര് ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് അവരുടെ മർമറിങ് മാത്രം ഉണ്ടായിരിക്കും ഒരു വലിയ സൗണ്ട്. അപ്പം അതിൽ നിന്ന് ഇവരുടെ ഈ റോ സൗണ്ട്സ് എടുക്കാനാണ് നമ്മൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത്. സൗണ്ട്സും പ്ലസ് ഇന്നേവരാരും പറഞ്ഞിട്ട് വള്ളംകളിയുടെ ചില ഷോർട്സുകളാണ് ഇപ്പൊ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാണും. ഇപ്പൊ തൊഴ മറിക്കുക എന്നൊരു ഷോർട്ട് ഉണ്ട്, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഷോർട്സുകളൊക്കെ കിട്ടി ദൈവാനുഗ്രഹിച്ച്. അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് നമ്മളെ കൊണ്ട് പറയുന്നത് നമ്മുടെ ബജറ്റിലും നമ്മുടെ പരിമിതികളിലും നിന്ന് നമ്മൾ ചെയ്തതാണ് സ്പിരിറ്റ് ഓഫ് കേരള. പക്ഷെ ഇന്ന് പുറത്തുള്ള ആൾക്കാർ ഇപ്പൊ ഈവൻ ഫോറിനേഴ്സ് വരെ അതിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റി, ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, എനിക്കത് റിയലി ഫീൽ ചെയ്യാൻ പറ്റി അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു യുണീക് കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. അത് ഈ ഒരേപോലെ ഉള്ള കുറെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നത്.
ഇപ്പം അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ക്ലോസ്അപ്പ് ഷോട്ട്സ് ഉണ്ട് അല്ലേ, ആ വള്ളം തുഴയുന്നവരുടെ ഇമോഷൻസ്, അതുപോലെ വെള്ളം തെറിക്കുന്നത്, അവരുടെ ഓരോ മൂമെന്റ്സും നല്ല ക്ലോസ്അപ്പിൽ പല ആംഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതും പൂർണ്ണമായിട്ടും ഇത് വെള്ളത്തിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്തത്?
അത് ഞങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടി അതിനു വേണ്ടിയായിരുന്നു. കാരണം നമ്മൾ വള്ളത്തിന്റെ അമരത്തിന്റെ വള്ളത്തിന്റെ പൊങ്ങിയ ഭാഗത്ത് നമ്മൾ ക്യാമറ കെട്ടിവെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ഇൻഫാക്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്യാമറ മിസ്സാകുക പോലും ചെയ്തു. അത് റെന്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളെ കൊണ്ട് ഒരു ദിവസം ഷൂട്ട് മുടങ്ങിയൊക്കെ ചെയ്തു. പിന്നെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ സഹായിച്ച് അതൊക്കെ ഉടനെ തന്നെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തു. അപ്പൊ ഒരുപാട് കാരണം വള്ളത്തിലിരിക്കുന്ന ഭയങ്കര എനർജിയാണ്. എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതെ, ഓരോ ഇപ്പൊ നമ്മൾ വണ്ടിയുടെ ഗിയർ നമ്മൾ മാറ്റുന്ന നടക്കും, വള്ളത്തിന്റെ ഒരു ഗിയർ മാറ്റമുണ്ട്. കൈ അയയാൻ വേണ്ടി തുഴയും, തുഴഞ്ഞിട്ട് അവരത് മുറുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. നമ്മളെ ഷൂട്ട് ചെയ്യുന്ന പറയുന്നത് വള്ളത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര റിസ്കി, അങ്ങേയറ്റം റിസ്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം നമുക്കത് കയറാതെ നമുക്കത് മനസ്സിലാകില്ല എത്രത്തോളം റിസ്ക് ആണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ചെറിയ ക്യാൻസ് ചെറിയ ബോട്ടിൽസ് കെട്ടിയിട്ട് അതിന് ടൈ ചെയ്തിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മനസ്സിലേക്ക് കെട്ടി. പിന്നെ അതേപോലെ തന്നെ ക്യാമറ കെട്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ചരടിൽ കെട്ടി. ഇൻഫാക്ട് വെള്ളത്തിൽ പോയാലും പ്രാവശ്യം പോയ പരിഭവമായല്ലോ, നിലത്തിൽ വിടാനോ വെള്ളത്തിൽ പോയാലും ഒന്നും പൊക്കിയെടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ കവർ ചെയ്യാൻ നോക്കി മാക്സിമം. അതിന് കുറെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒരുപാട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഗോപ്രോ കണക്കുള്ള ക്യാമറകൾ യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല ഷോർട്സുകൾ കിട്ടിയിട്ടുണ്ട്. അതാകുമ്പോൾ ഇച്ചിലൂടെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ക്യാമറകളാണ്.
ഓക്കെ, ഇപ്പൊ ക്യാമറയുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലും ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്.
ഉറപ്പായിട്ടും റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിൽ ഏറ്റവും റിസ്ക് എടുത്ത് ഞങ്ങൾ എടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു നമ്മുടെ KSRTC ബസ് അറിയാമല്ലോ. KSRTC ബസ് നമ്മൾ നേരെ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും, നല്ല സ്പീഡിൽ വരുമ്പോൾ അത് കണക്ക് ഒരു ഷോർട്ട് ഇതിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നേരെ വരുന്നത് മാത്രമല്ല അതേ സമയം തന്നെ ഇവർ തുഴക്കാര് തുഴമറിക്കുക എന്നൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ വിഷ്വലി ഞങ്ങൾക്ക് കാണാം ആ പ്രോസസ്. സ്ട്രെയിറ്റ് വന്നെടുക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം റിസ്ക് എടുത്തിട്ട് ആ ഷോട്ട് വേണോ ഞങ്ങൾ സ്റ്റോറി ബോർഡ് ചെയ്തപ്പോൾ തന്നെ തീരുമാനിക്കുകയും എന്റെ ഫ്രണ്ടിൽ നിന്ന് ആരും എടുക്കില്ല. കാരണം അത് ടൂ റിസ്കിയാണ്, അത് കിട്ടുന്നതും പാടാണ്. ഞങ്ങൾ അതിനുവേണ്ടി തന്നെ ഒരു ദിവസം മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് എന്തോ ദൈവാനുഗ്രഹത്തിന് കിട്ടിയതാണ് ആ ഷോട്ട്. കാരണം അവരത് ആ തുഴയപ്പം മറിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ല, നമുക്ക് വേണ്ടിയല്ല അവർ മറിക്കുന്നത്. ഞങ്ങൾ ക്യാമറയും സെറ്റായിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്നു, അവർ വന്നു മറിച്ചു. ജസ്റ്റ് ഞാൻ വള്ളം പാസ് ചെയ്യുകയും ഞാനും എന്റെ ക്യാമറ വന്ന് ഞാൻ അവന്റെ നെക്കിൽ പിടിച്ചിരിക്കുവാണ്. പിടിച്ച് വലിച്ചു മാറിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മാറുവാണ്. ആ ഷോട്ട് കിട്ടിയ ഏറ്റവും കൂടുതൽ പേര് അപ്രീഷിയേഷൻ തന്ന ആ ഷോട്ടിനാണ്. അത് ആസ് എ മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം. നമ്മള് ഷൂട്ട് ചെയ്തിട്ട് ആ വിഷ്വൽ നമ്മളെ കൺസോളിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭവ സാധനമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്ത ലിമിറ്റഡ് ബഡ്ജറ്റിലാണ്. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത വർഷമൊക്കെ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യും.
തീർച്ചയായിട്ടും. അരുണിന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം അല്ല എന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, അരുണിന്റെ ഇത് എത്രാമത്തെ പ്രോജക്റ്റ് ആണിത്? അതുപോലെ തന്നെ ഇനിയും ഒത്തിരി പ്രോജക്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാമോ?
ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എന്റെ ആദ്യത്തെ നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ് ആണ് ഈ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. സിനിമയിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ള ഒരു കാരണം, കാരണം നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ, നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ നമുക്ക് ഓരോ പ്രാവശ്യം കാണാൻ പറ്റും. നമ്മളിപ്പോ ഒരു പ്രാവശ്യം ചെയ്യുന്നതിനേക്കാൾ ഒരു പഠിക്കൂടെ നന്നായി ഏത് മേക്കറിനും ഒരു നല്ല സാധനം ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ സംഭവിച്ചതാണിത്. പിന്നെ സിനിമയുടെ തന്നെ പാരലായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്. വള്ളംകളി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ പണിപ്പുരയിലാണ് അതും. അത് ഉടനെ ഇല്ല, അത് വലിയ സംഭവിക്കത്തേ ഉള്ളൂ. പിന്നെ അല്ലാതൊരു ക്രൈം ത്രില്ലർ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പക്ഷെ അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ ടീമിൽ നിന്ന് വരാൻ പോകുന്നു സെയിം ക്രൂ എന്നൊരു സയൻസ് ഫിക്ഷൻ സാധനം. മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത, എന്നാൽ ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഒരു സയൻസ് ഫിക്ഷൻ സാധനം പറഞ്ഞു. ടൈം ട്രാവലിങ്ങും കൂടുവിട്ട് കൂടുമാറ്റവും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക് ആണ്. ഇങ്ങനെ ചെയ്യും എന്നറിയില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള പഠനങ്ങളിലും അതിന്റെ പ്രീ പ്രൊഡക്ഷനിലും ഒക്കെ ഇരിക്കാൻ പോവുകയാണ്.
ഓക്കെ. അരുണ്, സിനിമ തുടക്കം തുടങ്ങി സിനിമയിലുള്ള താല്പര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. സിനിമയിൽ ഒരു കാൽവെപ്പ് നടത്തിയിട്ടുണ്ടോ ഇതുവരെ?
സിനിമയിൽ ഞാനിപ്പോ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ചെറുതായിട്ട് മാർക്കറ്റിംഗിലും ഒരു ക്രിയേറ്റീവ് സൈഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പൂമരത്തില് നമ്മൾ ചെറുതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പൂമരത്തില് ചെറിയൊരു കുഞ്ഞു റോളിലൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ സെക്കൻഡുകളോളം വന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുകൂടാതെ കുറേയധികം സിനിമകൾ അറിയാലോ, ചെറിയ ചെറിയ ഭാഗങ്ങളായും പറ്റിയിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ള ഒരു സിനിമ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിൽ എന്റെ പുറകെ ഓട്ടത്തിലാണ്.
ഓക്കെ. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അരുൺ ജോസഫ്. ഇനിയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി.
Tell us what you think. Like us on Facebook or follow us on Twitter.